You're with SBS Radio.
നമസ്കാരം, ഡോക്ടർ ജേക്കബ് ജോർജ്. ആദ്യം തന്നെ എന്തൊക്കെയാണ് പ്രധാനമായും കണ്ടുവരുന്ന കരൾ രോഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾക്കിടയിൽ, മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ പ്രധാനമായും കണ്ടുവരുന്ന കരൾ രോഗങ്ങൾ എന്ന കാര്യം തന്നെ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ?
നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 4 മേജർ കോസസ് ഉണ്ട് ലിവർ ഡിസീസിന്. ദി 2 മേജർ വൺസ്, ലിവർ ഡിസീസ് ഫ്രം ആൽക്കഹോൾ, ലിവർ ഡിസീസ് ഫ്രം ഫാറ്റി ലിവർ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷനും ഉണ്ട്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ കേരളത്തിൽ ഉണ്ട്, പക്ഷേ വെരി കോമൺ അല്ല. പക്ഷേ ദ മെയിൻ വൺസ് ഇൻ കേരള വുഡ് ബി ആൽക്കഹോൾ ആൻഡ് വാട്ട് വി ഞങ്ങൾ പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ആ രണ്ടിനും ലിവറി ഫാറ്റ് കൊണ്ടായി ഡാമേജ് വരുന്നത്.
ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ വരാം. അതിനു മുമ്പ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംശയമുള്ളത്, സാധാരണ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യം, അതുപോലെ തന്നെ സ്കൂളുകളിൽ പോലും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്ന ശരീരത്തിലെ ഓർഗൻ, അവയവം. അതൊരു സ്വയം വളർന്ന് പൂർവ്വസ്ഥിതിയിലാകാൻ കഴിവുള്ള ഒരേ ഒരു ഓർഗൻ ആണെന്ന് പറയാറുണ്ട്. ചെറിയൊരു ഭാഗം പോലും ഉണ്ടെങ്കിൽ അതിനെ വളർന്ന് പൂർണ്ണസ്ഥിതിയിലാകാൻ കഴിയുമെന്ന് ഒരുപാട് വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ലിവർ ഡിസീസ് മൂലം ആൾക്കാർ മരിക്കുന്നത്?
ദീജു പറയുന്നത് ശരിയാ, ബട്ട് വാട്ട് ഇറ്റ് അപ്ലൈസ് ടു ഇസ് എ നോർമൽ ലിവർ. സോ നമ്മുടെ ഒരു ലിവർ നോർമൽ ആണെങ്കിൽ അത് 2/3 മാറ്റിയാലും അത് പിന്നെയും വളർന്നു വളർന്നുകൊണ്ടിരിക്കും. ആൻഡ് വെർച്വലി ഇൻഫിനിറ്റ്ലി ഇറ്റ് ക്യാൻ കീപ് ഗ്രോയിങ് ബാക്ക് ടു നോർമൽ. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇൻ ലിവർ ഡിസീസ് ഈസ് ദ സെയിം തിങ് ദാറ്റ് ഹാപ്പൻസ് നമ്മുടെ കൈയോ കാലിൽ ഒരു മുറിവ് വന്നെങ്കിൽ. സോ ഒരു മുറിവുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്വെല്ലിംഗ് വരും. ആൻഡ് ലിവറിന് ഡാമേജ് വരുമ്പം ഫസ്റ്റ് സ്റ്റേജ് ഇസ് സ്വെല്ലിംഗ്. സ്വെല്ലിംഗിന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ്. സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിന്റെ ഇൻഫ്ലമേഷൻ, ജസ്റ്റ് ലൈക്ക് വി ഹാവ് ഇൻ ദ സ്കിൻ. അത് കഴിഞ്ഞ് കുറേ ഇൻഫ്ലമേഷൻ കഴിയുമ്പം സ്കിന്നിൽ നമ്മൾ ഒരു കട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരു സ്കാറ് വരികയില്ലയോ, അതുപോണക്ക് തന്നെ ലിവറിനും ഹെപ്പറ്റൈറ്റിസ് ആദ്യം വരും, പിന്നെ ലിവർ അങ്ങ് സ്കാർഡ് ആയി പോവും. ഒരു സ്കാർഡ് ലിവർ ആണെങ്കിൽ അത് മുറിച്ചാൽ ഇറ്റ് കനോട്ട് റീഗ്രോ. ആൻഡ് അതാ ഈ പ്രോബ്ലം വെൻ പീപ്പിൾ ഹാവ് ക്രോണിക് ലിവർ ഡാമേജ്, വെദർ ഇറ്റ് ഈസ് ഫ്രം ആൽക്കഹോൾ ഓർ ഫാറ്റി ലിവർ ഓർ ഹെപ്പറ്റൈറ്റിസ് ബി ഓർ ഹെപ്പറ്റൈറ്റിസ് സി, ദെൻ യു ഗെറ്റ് സ്വെല്ലിംഗ് ദാറ്റ് ഇസ് ക്രോണിക് ആൻഡ് ദെൻ യു ഗെറ്റ് സ്കാറിംഗ് ദാറ്റ് ഇസ് ക്രോണിക് ആൻഡ് ദാറ്റ് സിവിയർ സ്കാറിംഗ് ഇസ് വാട്ട് വി കോൾ സിറോസിസ്. സിറോസിസ് വന്നു കഴിഞ്ഞാൽ ദ ലിവർ കനോട്ട് റീഗ്രോ ആൻഡ് ഇഫ് യു കട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദ ലിവർ അത് തിരിച്ചു വളരുകയില്ല. സോ ഒരു വലിയ വ്യത്യാസമുണ്ട് നോർമൽ ലിവറും ഡിസീസ് ലിവറും. ലിവർ ഡിസീസ് ലിവർ തിരിച്ചു വളരുകയില്ല, നോർമൽ ലിവർ വളരും.
ഓക്കെ, അതൊരു അടിസ്ഥാനപരമായ സംശയമായിരുന്നു. ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മദ്യം കൊണ്ടും അല്ലാതെയും ലിവർ തകരാറുണ്ടാകാം എന്നുള്ളത്. രണ്ടു തരത്തിലും ഉണ്ടാകുന്നത് ഒരേപോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണോ കരളിനുണ്ടാകുന്നത്?
ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഈ ഫാറ്റി ലിവർ ഡിസീസ്, ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഫാറ്റി ലിവർ ഡിസീസും അതിന്റെ പ്രധാനമായിട്ടുള്ള ഫൈൻഡിങ് വെൻ യു നമ്മൾ ലിവർ നോക്കിയാൽ ദ ലിവർ ഇസ് സ്വോളിൻ ആൻഡ് ഫുൾ ഓഫ് ഫാറ്റ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളിപ്പോ ഒരു ഒരു ആണി വെളി വെച്ചാൽ ദി ആണി വിൽ മിക്സ് വിത്ത് ദി ഓക്സിജൻ ആൻഡ് തുരുമ്പിക്കുകയല്ലേ. And that process, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത്, is called oxidation. And when there is fat in the liver, it doesn't matter എങ്ങനെ ആ ഫാറ്റ് വരുന്നത്, ആൽക്കഹോൾ കൊണ്ടാണോ വരുന്നത്, ഡയബറ്റീസ് കൊണ്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഒബീസിറ്റി കൊണ്ടാണോ വരുന്നത്, വെൻ യു ഹാവ് ഫാറ്റ് ഇൻ ദ ലിവർ ദ ഫാറ്റ് വിൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ആൻഡ് യു ഗെറ്റ് ഡാമേജ് ഇൻ ദ ലിവർ ഫ്രം ഓക്സിഡേഷൻ. തുരുമ്പിക്കുന്ന മാതിരി സെയിം പ്രോസസ്. ആൻഡ് ദിസ് ഓക്സിഡേഷൻ ഇസ് വാട്ട് ഡാമേജസ് ദ ലിവർ, കോസസ് ദ ഇൻഫ്ലമേഷൻ, ആൻഡ് ദെൻ ഇച്ചിലൂടെ കഴിയുമ്പം കോസസ് ദ സ്കാറിംഗ് ദറ്റ് ഗിവ്സ് ലിവർ ഡാമേജ്. Now, one of the things with alcoholic and non-alcoholic fatty liver disease, it's not like a heart attack madri alla, that one minute you feel fine, next minute bhayangara nenjinu vedana and you have a heart attack. Liver disease ingana slowly damages the liver over 10 years, 20 years, 30 years, and our whole time illa veliya symptoms aayittonum veriyalla.
Okay.
Odivilte stage aambulana symptoms verne. And our symptoms can be liver failure. ഞങ്ങള് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത് either you can vomit blood, you can develop കാല നീര്, വയറ്റിൽ ഫ്ലൂയിഡ് വരാം, കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരാം. സോ ലിവർ ഫെയിലിയറും ലിവർ ക്യാൻസറുമാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് സിറോസിസ്. ഏത് കോസ് ആണെങ്കിലും സിറോസിസിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഇതാണ്.
ഓക്കെ, അപ്പൊ താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാണിക്കേണ്ട ഒരുപാട് കാലം ഇതിന് ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുകയുണ്ടായി, അറിയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള സൂചനകൾ ലിവറിന് ഡാമേജ് വന്നു തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്റെ ലിവർ പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു, ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു?
സോ ദാറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം, ബിക്കോസ് റിയലി സിംപ്റ്റംസ് എന്ന് പറയുന്നത് യു വിൽ നോട്ട് ഹാവ് എനി സിംപ്റ്റംസ്, നമ്മുടെ ഫീലിംഗ്സിൽ ഒരു വ്യത്യാസവും വരികയില്ല അൺടിൽ യു ഡാമേജ് അബൌട്ട് 90% ഓഫ് ദ ലിവർ. ആ 90% ഡാമേജ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇറ്റ് ഇസ് ടു ലേറ്റ്, ആൻഡ് ദെൻ ഒരു വർഷം കഴിയുമ്പോഴത്തേന് വോമിറ്റിംഗ് ബ്ലഡോ നീരോ വയറ്റിലെ ഫ്ലൂയിഡോ ഒക്കെ വരും. പക്ഷേ നമ്മൾ ഡോക്ടറിന്റെ അവിടെ ഒരു റൂട്ടീൻ ആന്വൽ ചെക്കപ്പിന് പോകുമ്പം One of the first tests they do is liver test. Our liver test, it will be abnormal right from the very beginning. So it can be abnormal even when there is mild liver damage. So nammalellarum doctor navada sadharana deenathino check up nu povumbam they will always do a liver test, and if the liver test is high, that is the indication. Pashcha namakku symptoms nu wait cheyana പറ്റിയല്ല, ബിക്കോസ് ദാറ്റ് ഈസ് ടു ലേറ്റ്.
ഓക്കെ, അപ്പോൾ എപ്പോഴും ഡോക്ടറോട് പോയി, അല്ലെങ്കിൽ എല്ലാ വർഷവും ഡോക്ടറുടെ അടുത്ത് പോയി ലിവർ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് സ്ഥിരമാക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഓക്കെ, തീർച്ചയായും. ഡോക്ടർ ആദ്യം ചൂണ്ടിക്കാണിച്ചത് ഈ ആൽക്കഹോൾ മൂലം ഉണ്ടാകുന്ന ലിവർ ഡാമേജ് അല്ലെങ്കിൽ ആൽക്കഹോൾ മൂലം അല്ലാതെ ഉണ്ട് നോൺ ആൽക്കഹോളിക് ലിവർ ഡാമേജിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ മറ്റെന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ ലിവർ ഡാമേജ് വരാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാക്കുന്നത്?
സോ ദ ഡിസീസ് ഇൻ ദ ലിവർ ഇസ് എക്സാക്ട്ലി ദ സെയിം, പക്ഷേ ഈ മനുഷ്യരെ കുടിക്കുകയല്ല. And usually, ee manushyarku, why they get fatty liver disease is that they are either diabetic or obese. So, nammalippo oru vellakkarane nokkiyala, sadharana vellakkar, when they are overweight or obese, they are fat all over. Kaiyum, kaalum, stomachum, nenju, ellam fat.
Adhe, adhe, adhe.
Whereas Indians, nammade evolution anusarichu, we don't have... When we get overweight, we don't put on weight on the kaiyum kaalum, mainly in the stomach, or a big pot belly.
So, kodaveru thanneyanu.
Aanu. So, nammada Malayalis nokkiyal oru, you know, kaalu rendu oru kambu maadhiri, pinne oru velliya oru kodavayra. And so, nammada fat distribution with excess weight is very different from the white person. And so, nammada fat distribution verumbam, the fat that you see in the kodavayra is also going straight into the liver.
Okay.
And our liver ipombam, the same damage I talked to you about, oxidation when it mixes with oxygen, gives you the liver damage and the cirrhosis. And in fact, naatile, you know, virtually everybody in Kerala now, oru 40-50 vayasaambathen ellarum diabetic aa, ellarkum blood pressure unda, ellarum overweight aa, kodavayar unda. Ee moonu reasons kondana ellarkum ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരുന്നത്. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞിട്ട് ആൽക്കഹോളൂടെ കുടിച്ചാൽ ഒരു സിനജിസ്റ്റിക് ഇഫക്റ്റാ. സോ 2+2=4 ആൽക്കഹോളും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഒരുമിച്ച് വന്നാൽ 2+2=10. സോ യു അക്സലറേറ്റ് ദ ഡിസീസ് if you are a diabetic and overweight and then you start drinking.
Okay, thangal poi keralathil allengil indiyilulla oru jeevitha shailiyada karyamaanu paranju, pakshe nammal australiyayilekku vannu jeevikkumbol australiyayil jeevikkumbol ithratholam liver disease kaanunnundo ibide malayalikalkku idayil?
Undundu namakku ibide alcohol velliya common alla in australia. And I think that is because nammal naattil ibide first generation migrants ayittu varumbam we are all busy trying to pay off the houses, educate the children. So we don't have time to spend and waste money on drinking. Pashayala, ivudte nammada diet is just as bad as the people in India, as they get rich and they get money. And because of that, non-alcoholic fatty liver disease, diabetes, obesity, is quite common.
ഇതിൽ വേറൊരു സംശയം ഡോക്ടർ പറയാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി, ഹെപ്പറ്റൈറ്റിസ് എ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഡി ഒക്കെ പലർക്കും വരാറുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പലർക്കും വന്നിട്ടുണ്ടാകും. അങ്ങനെ വന്നിട്ടുള്ളൊരു ഹെപ്പറ്റൈറ്റിസ് എയോ മറ്റോ ലിവറിനെ എങ്ങനെയെങ്കിലും ഡാമേജ് ചെയ്യുമോ, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അത് കാരണം?
സോ വൈറസസ് ആയിട്ട് നാല് വൈറസ് ഉണ്ട് ലിവറെ അറ്റാക്ക് ചെയ്യുന്ന, ഹെപ്പറ്റൈറ്റിസ് എ ബി സി ആൻഡ് ഡി. ഹെപ്പറ്റൈറ്റിസ് ബി സി ആൻഡ് ഡി കൻ ഗിവ് യു ക്രോണിക് ലിവർ ഡാമേജ് ദാറ്റ് വിൽ ഡിവലപ്പ് ഇൻ ടു സിറോസിസ് ആൻഡ് ലിവർ ഫെയിലിയർ ഓർ ലിവർ ക്യാൻസർ. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് എ, നമ്മുടെ സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്, കൊച്ചുപിള്ളേരിലാണ് ആ ഏജിലാണ് സാധാരണ വരുന്നത്. ആൻഡ് യൂഷ്വലി നമ്മളിങ്ങനെ ജോണ്ടസ് ആവും, യെല്ലോ ആവും, ആൻഡ് യു മൈറ്റ് ബി സിക്ക് ഫോർ 2 or 3 days. പക്ഷേ ഇറ്റ് ഇസ് ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആ. സോ യു ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് നമ്മുടെ ബോഡി കെൻ കംപ്ലീറ്റ്ലി ക്യൂർ ദ ഡിസീസ്. ആൻഡ് വൺസ് യു ഗെറ്റ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് റിക്കവർ, യുവർ ലിവർ ഇസ് ബാക്ക് ടു നോർമൽ. ഒരു കുഴപ്പവും വരികയില്ല അത് കഴിഞ്ഞിട്ട്. സോ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ദേർ ഇസ് അനദർ വൺ ഓൾസോ ഇന്ത്യയിൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്, ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഓൺലി ഗിവ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, നെവർ ഗിവ് യു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. സിറോസിസ് വരികയില്ല ആൻഡ് ലോങ് ടേം ഒരു പ്രോബ്ലം വരികയില്ല.
ഓക്കെ ഡോക്ടർ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഇത്തരത്തിലൊരു പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ ലിവർ ഡിസീസിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്താണ്, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ജീവിത ശൈലിയിൽ തുടരുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക?
ഇൻ മെനി വേസ് ഇത് ലിവർ ഡിസീസ് പ്രിവെന്റ് ചെയ്യാന് ഇറ്റ് ഈസ് വെരി ഈസി. സോ ആൽക്കഹോൾ ഫസ്റ്റ് ഓഫ് ഓൾ മോഡറേഷനിൽ കുടിക്കണം. മോഡറേഷൻ എന്തുവാ, ഒരു 4 days a week കുടിക്കരുത്, റിമൈനിങ് 3 days വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ മാക്സിമം 1 or 2 standard drinks. സോ 2 ബിയറോ 2 നിപ്പ് വിസ്കിയോ 2 glass wine പ്രിഫറബ്ലി 1 glass. പക്ഷെ വേണമെങ്കിൽ 2 glass കഴിക്കാം 3 ദിവസം. 4 ദിവസം ഒന്നും കഴിക്കരുത്. ആൻഡ് ദെൻ ദി അതർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. മീൻസ് എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യണം. ആൻഡ് എക്സസൈസ് ചെയ്യുന്ന റണ്ണിങ് ഒന്നും ചെയ്യണ്ട, ചുമ്മാ എല്ലാ ദിവസവും ഒരു ബ്രിസ്ക് വാക്ക് ഫോർ 30 മിനിറ്റ്സ് ചെയ്യണം. ആൻഡ് ദെൻ നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പം നമ്മുടെ വെയ്റ്റ് മസ്റ്റ് ബി കറക്റ്റ്. ആൻഡ് വെയ്റ്റ് എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? ദെർ ഇസ് ഓൺലി വൺ വേ ടു കൺട്രോൾ യുവർ വെയ്റ്റ്, യു ഹാവ് ടു ഈറ്റ് ലെസ്. അതിന് ഒരു മാജിക് സൊല്യൂഷനും ഒന്നുമില്ല. വെയ്റ്റ് വാച്ചേഴ്സും ഇതും അതും എല്ലാം എടുത്ത് കാശ് കളയേണ്ട ഒരു കാര്യമില്ല. വി ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് വാട്ട് വി ഈറ്റ് ആൻഡ് റിഡ്യൂസ് വാട്ട് വി ഈറ്റ്. ആൻഡ് ഇഫ് യു മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ്, എക്സസൈസ് ആൻഡ് ആൽക്കഹോൾ ഇൻ മോഡറേഷൻ, ലിവർ ഡിസീസ് വരികയില്ല.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ജേക്കബ് ജോർജ്.
താങ്ക് യു ദേജു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.